നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയയിലെ ഏറ്റവും മികച്ച 30 ഇന്നൊവേറ്റീവ് എഞ്ചിനീയർമാരുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ് മെൽബണിൽ PhD വിദ്യാർത്ഥിനിയായ ശ്രുതി കുര്യാക്കോസ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ കൈവരിച്ച വിജയത്തെക്കുറിച്ച് സംസാരിക്കാൻ ശ്രുതി തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രുതി കുര്യാക്കോസ്, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം, താങ്ക് യു ഫോർ ഹാവിംഗ് മീ.
ശ്രുതി, എന്നാലും ഓസ്ട്രേലിയയിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ 30 മികച്ച ഇന്നോവേറ്റീവ് എഞ്ചിനീയർമാരുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ് ശ്രുതി. അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ.
താങ്ക് യു വെരി മച്ച്.
ടോപ്പ് 30 ഇന്നോവേറ്റീവ് എഞ്ചിനീയേഴ്സിന്റെ പട്ടികയിലാണ് ഇടം നേടിയിരിക്കുന്നത്. ഈ പട്ടികയിൽ ഇടം നേടാനുള്ള കാരണം ഒന്ന് പറയാമോ?
ഞാൻ എന്റെ റിസർച്ച് വർക്ക് PhD വർക്കിലാണ് അപ്ലൈ ചെയ്തിരുന്നത്. അപ്പം എന്റെ റിസർച്ച് വർക്ക് എന്ന് വെച്ചാല് നമ്മള് പൊതുവെ ഉള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സില് സിലിക്കൺ ആണ് അതിന്റെ ബേസിക് എലിമെന്റ്. അപ്പം അതിന് ഫ്യൂച്ചറിൽ അതിന്റെ ഫിസിക്കൽ ലിമിറ്റ്സ് റീച്ച് ചെയ്യുമ്പം അതിനെ റീപ്ലേസ് ഫ്യൂച്ചറിൽ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽ ബ്ലാക്ക് ഫോസ്ഫറസ് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലിൽ അതിന്റെ പ്രോപ്പർട്ടീസ് ടൈലർ ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരുന്നു വിത്ത് വർക്കിംഗ് ഓഫ് ട്രാൻസിസ്റ്റർ. ഒരു ബേസിക് കോമ്പണന്റ് ആണ്. അപ്പൊ അത് വെച്ച് ഇറ്റ് ഹാവ് ഫാസ്റ്റർ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് ഒത്തിരി എനർജി എഫിഷ്യന്റ് ആയിട്ട് ഡിവൈസസ് ഉണ്ടാകും. പിന്നെ നമുക്ക് ബ്രെയിൻ ഫംഗ്ഷനിങ്ങിനെ നമുക്ക് മിമിക് ചെയ്യാൻ പറ്റും സാധാരണ ഡിവൈസിൽ വെച്ച് തന്നെ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പം അതിന്റെ ബേസിസിലാണ് നമുക്ക് ഈ ഒരു മോസ്റ്റ് ഇന്നോവേറ്റീവ് എഞ്ചിനീയേഴ്സിൽ ഒരാളായിട്ട് റെക്കഗ്നിഷൻ കിട്ടിയത്.
ഓക്കെ, ശ്രുതി കാരണങ്ങൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഈ പട്ടികയിൽ ഇടം നേടിയതെന്ന് പറഞ്ഞു. ആരാണ് ഇത് ഇതിലെ ഈ ഒരു പട്ടികയിലേക്ക് ശ്രുതിയെ തെരഞ്ഞെടുത്തത്? അതിന്റെ ഒരു പ്രോസസ് എന്തായിരുന്നു? ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ?
എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു നാഷണൽ പ്രൊഫഷണൽ അസോസിയേഷൻ ആണ് ഓസ്ട്രേലിയയില്. അപ്പൊ അവര് എവറി ഇയർ ഇങ്ങനെ ഒരു മോസ്റ്റ് ഇന്നോവേറ്റീവ് എഞ്ചിനീയേഴ്സ് ഇൻ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ഒരു ഓപ്പൺ ദി ആപ്ലിക്കേഷൻ ഫോറം. അപ്പോ എവറി ഇയർ നടക്കും. നമ്മൾ ഇതിന് അസസ്മെന്റിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ഇതിന്. So you have like an application where you apply. Ella engineers from all over Australia, they apply for this. And different mekhalayil all the people, diverse side all over ana idina nammal judge cheynathu. And they filter out people. Ennathana top 30 ait recognize cheynathu ellare.
ഓക്കെ, ഈ ടോപ്പ് 30 ഇന്നോവേറ്റീവ് എഞ്ചിനീയേഴ്സ് എന്നെ തിരഞ്ഞെടുക്കുമ്പോൾ എത്ര കാറ്റഗറി ഉണ്ട് ഇതിന്റെ അകത്ത്?
ഇതില് 10 കാറ്റഗറീസ് ആണ് ഉള്ളത്. അപ്പൊ അതിലൊരെണ്ണമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതില് 3 പേരിനെ കൊടുത്തിട്ടുണ്ട്. ഐ എം വൺ ഓഫ് ദം.
തീർച്ചയായിട്ടും. അപ്പം ശ്രുതി ഇപ്പോൾ PhD സ്റ്റുഡന്റ് ആണല്ലേ ഇവിടെ?
അതെ, RMIT.
ഓക്കെ, അപ്പൊ എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ ആണ് തിരഞ്ഞെടുക്കുന്നത് അല്ലേ?
യെസ്.
ശ്രുതി ചെയ്യുന്ന റിസർച്ച് എന്തൊക്കെയാണ്?
എന്റെ ബേസിക് റിസർച്ച് എന്ന് വെച്ചാല് ടു പ്ലേ വിത്ത് മെറ്റീരിയൽസ്. മെറ്റീരിയലിന്റെ ഒരു സയൻസ് ആണ്. അപ്പം മെറ്റീരിയലിന്റെ ബ്യൂട്ടി എന്ന് വെച്ചാല് അതിന്റെ ഡിഫറെന്റ് ഡൈമെൻഷൻസിൽ ആ സെയിം മെറ്റീരിയൽ വേറെ വേറെ പ്രോപ്പർട്ടീസ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ സിങ്ക് ഓക്സൈഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ സെയിം മെറ്റീരിയൽ ഈ വാൾസിൽ പെയിന്റ് അടിക്കില്ല. അപ്പം അതിലും നമുക്ക് യൂസ് ചെയ്യുന്ന കാണാം. ദാറ്റ് വിൽ ആക്ട് ആസ് ആൻ ആന്റി കൊറോസീവ്. ആ സെയിം മെറ്റീരിയൽ നമ്മൾ സൺബ്ലോക്ക് സൺസ്ക്രീൻ ആയിട്ട് യൂസ് ചെയ്യും. സെയിം മെറ്റീരിയൽ ആണ്. അപ്പൊ അതിന്റെ ഡിഫറെന്റ് ഡിഫറെന്റ് ഡയമെൻഷൻസ് വരുമ്പം വേറെ വേറെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ എന്റെ റിസർച്ചും ഒരു മെറ്റീരിയൽ എടുത്ത് അതിന്റെ പ്രോപ്പർട്ടീസ് ട്യൂൺ ചെയ്യാൻ പറ്റും ഡിഫറെന്റ് ഇലക്ട്രോണിക്സ് പ്രോപ്പർട്ടീസിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എന്റെ റിസർച്ച് ഇസ് ബേസ്ഡ് ഓൺ 2 മെറ്റീരിയൽസ്. ഒരെണ്ണമാണ് ബ്ലാക്ക് ഫോസ്ഫറസ്, അതിലാണ് നമ്മളിപ്പോ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള അണ്ടർ സ്റ്റഡി ആണ്. ബേസിക്കലി വർക്കിംഗ് വിത്ത് ഇലക്ട്രോണിക്സ് ട്രാൻസിസ്റ്റേഴ്സ്, പിന്നെ ബേസ്ഡ് ഓൺ ഇലക്ട്രിക്കൽ ആൻഡ് ഡിഫറെന്റ് ലൈറ്റ് വെച്ചിട്ട് നമ്മൾ സിമുലേറ്റ് ചെയ്ത് ഓരോ ഡിവൈസസിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതിന്റെ ഫണ്ടമെന്റൽ റിസർച്ച് ആണ് ബേസിക് ആയിട്ടുള്ള എന്റെ PhD ടോപ്പിക്.
ശ്രുതി, ഇനിയിപ്പം ശ്രുതിയുടെ റിസർച്ചിനെ കുറിച്ച് തന്നെ ചോദിക്കുകയാണെങ്കിൽ സാധാരണ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സിലിക്കൺ ആണ് സാധാരണയായി യൂസ് ചെയ്യുന്നത്. അപ്പോ ഇതിന് പകരമായി ബ്ലാക്ക് ഫോസ്ഫറസ് എന്ന മെറ്റീരിയൽ യൂസ് ചെയ്യാൻ ഉള്ള റിസർച്ചാണ് ശ്രുതിയുടെ ഇത് വിജയകരമായത്. അപ്പൊ ഇതുകൊണ്ടുള്ള ഒരു വ്യത്യാസം എന്താണ്? അതായത് സിലിക്കണിൽ നിന്നും ഗുണകരമായതുകൊണ്ടായിരിക്കുമല്ലോ ശ്രുതി ബ്ലാക്ക് ഫോസ്ഫറസിൽ റിസർച്ച് ചെയ്യാനുണ്ടായ കാരണം. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ബ്ലാക്ക് ഫോസ്ഫറസ് തിരഞ്ഞെടുത്തത്? അതുപോലെ തന്നെ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്?
ഞാൻ 2 മെറ്റീരിയൽസിലാണ് എന്റെ PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരെണ്ണമാണ് ബ്ലാക്ക് ഫോസ്ഫറസ്. പിന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാല് സിലിക്കണിന് കമ്പയർ ചെയ്യുമ്പം സിലിക്കൺ എന്ന് പറയുമ്പം ഫിസിക്കൽ ഡയമെൻഷനിൽ ഇറ്റ് ഇസ് 3 ഡയമെൻഷണൽ മെറ്റീരിയൽ എന്ന് പറയും. ബ്ലാക്ക് ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് 2 ഡയമെൻഷണൽ മെറ്റീരിയൽ. അപ്പം അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഫോർ ഇപ്പം ടു ഇമാജിൻ ഒരു ത്രീ ഡയമെൻഷണൽ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞാൽ, ഒരു ക്യൂബില് നമ്മൾ കുറെ ടി ബോൾസ് ഇങ്ങനെ എറിയുമ്പം അതിങ്ങനെ ഭയങ്കര ഹാപ്പസാഡ് ആയിട്ട് മൂവ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ മൂവ് ചെയ്യുമ്പം ആറ്റംസ് ആണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുവാണെങ്കിലും ഒത്തിരി എനർജി ലോസും സ്പീഡും കുറവായിരിക്കും. അത് തന്നെ നമ്മൾ ക്യൂബ് അല്ലാതെ അതിന്റെ ഒരു ഡയമെൻഷൻ എടുത്തു കഴിഞ്ഞിട്ട് എക്സ് ആൻഡ് വൈയിൽ മാത്രം ബോൾസ് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്ന കുറച്ചും കൂടെ കൺഫൈൻഡ് ആയിട്ട് ബോൾസ് ഇങ്ങനെ മൂവ് ആകും. സോ ദാറ്റ് മീൻസ് മോർ എനർജി എഫിഷ്യന്റ് ആൻഡ് സ്പീഡും കൂടുതലാണ്. അപ്പൊ അതാണ് ടു ഡി മെറ്റീരിയൽസിന്റെ അഡ്വാൻറ്റേജ്. അതിൽ ഒരെണ്ണമാണ് ബ്ലാക്ക് ഫോസ്ഫറസ് എന്ന് പറഞ്ഞത്. അപ്പം ഇതില് ഈ മൊബിലിറ്റി എന്ന് വെച്ചാൽ സ്പീഡ് കൂടുതലാണ്, എനർജി എഫിഷ്യന്റും ആണ് കമ്പയർഡ് ടു സിലിക്കൺ. അതുകൊണ്ടാണ് ഈ മെറ്റീരിയൽ ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ അത് ഈ മെറ്റീരിയൽ എന്ന് പറയുമ്പം ഒത്തിരി ഡൈവേഴ്സ് ആണ്. അപ്പോൾ ഓരോ ഡയമെൻഷനിലും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഓരോ ഡയമെൻഷനും സെയിം മെറ്റീരിയൽ പല പല പ്രോപ്പർട്ടീസ് ആയിരിക്കും തരുന്നത്. അപ്പം അതിൽ ഈ ബ്ലാക്ക് ഫോസ്ഫറസ് എന്ന് പറഞ്ഞത് അതിന്റെ റേഞ്ച് കൂടുതലാണ്. നമ്മൾക്ക് ഒത്തിരി അതിന്റെ ഡയമെൻഷൻസ് നമ്മൾ വെറൈറ്റി ആയിട്ട് നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും മെറ്റീരിയലിന്, ആൻഡ് ഒത്തിരി പ്രോപ്പർട്ടീസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് വൈ ബ്ലാക്ക് ഫോസ്ഫറസ് ചൂസ് ചെയ്തത്.
ഓക്കെ, അപ്പൊ ഈ റിസർച്ച് സക്സസ്ഫുൾ ആയി എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇനി എന്താ അടുത്ത സ്റ്റേജ് ഇതിന്റെ?
ഇതെല്ലാം പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ഫണ്ടമെന്റൽ റിസർച്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. വി ആർ സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ്. കുറച്ചും കൂടെ അതിനെ റോബസ്റ്റ് ആക്കി ഫുൾ പ്രോഡക്റ്റ് ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട്.
ഓക്കെ ഓക്കെ, എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ് ഈ ബ്ലാക്ക് ഫോസ്ഫറസ് ഡീഗ്രേഡ് ചെയ്യും എളുപ്പത്തിൽ ഡീഗ്രേഡ് ആവും. അപ്പൊ അതിനെ ഓവർകം ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ?
ഉണ്ട്. അപ്പം അതിനെ നമുക്ക് പാസിവേഷൻ എന്ന ഒരു ടെക്നിക് ഉണ്ട്. അത് നമ്മുടെ റിസർച്ച് ടീമിൽ തന്നെ നമ്മളത് ഓൾറെഡി ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു മെറ്റീരിയൽ അതിന്റെ പുറത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിനെ കവർ ചെയ്യുമ്പം അത് പ്രൊട്ടക്ട് ചെയ്യും, ഡീഗ്രേഡ് ആകാതെ ഇരിക്കാതെ, അല്ല ഡീഗ്രേഡേഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും, ആൻഡ് സ്റ്റിൽ പ്രിസർവിങ് അതിന്റെ പ്രോപ്പർട്ടീസ്. അങ്ങനെ കുറെ ടെക്നിക്സ് ഓൾറെഡി റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ റിസർച്ച് ടീമും ഇസ് എ പാർട്ട് ഓഫ് ഇറ്റ്. നമ്മളും അതിനെ വി ഹാവ് ഓൾസോ പുട്ട് ഫോർ ദ ടെക്നിക്ക്.
ഓക്കെ, അതുപോലെ ഈ മെറ്റീരിയൽ കൊണ്ട് ബാറ്ററി നിർമ്മിക്കാനോ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ?
ഉണ്ട്, കുറെ ഉണ്ട് റിസർച്ചസ്. ലൈക് ഓൾ ഓവർ ദ വേൾഡ് ഇറ്റ് ഇസ് ദർ. ഇറ്റ് ഇസ് ദർ പുട്ടിംഗ് ഫോർ ദ ലോട്ട് ഓഫ് സ്റ്റഡീസ്. മൈ മെയിൻ ഫോക്കസ് ഇസ് ഓൺ ബിൽഡിംഗ് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് പ്രൊവൈഡിംഗ് ദ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ദർ.
ഓക്കെ, ഈ ടോപ്പ് 30 ഇന്നോവേറ്റീവ് എഞ്ചിനീയേഴ്സിന്റെ പട്ടികയിൽ വന്ന ശ്രുതിക്ക് പുരസ്കാരമായിട്ട് എന്തെങ്കിലും തരുന്നുണ്ടോ? സർട്ടിഫിക്കറ്റ്സോ അങ്ങനെ എന്തെങ്കിലും?
എനിക്കൊരു നോട്ട് വന്നിട്ടുണ്ട് ഫ്രം എഞ്ചിനീയർസ് ഓസ്ട്രേലിയ സിഇഒ. പിന്നെ എനിക്കൊരു ഷീൽഡ് ആയിട്ടും ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ എന്നൊക്കെ പറയാം ഫ്രം എഞ്ചിനീയർസ് ഓസ്ട്രേലിയ കിട്ടിയിട്ടുണ്ട്.
ഓ, ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനൊരു പുരസ്കാരം ഇപ്പൊ ഇവിടെ പഠിക്കാനായിട്ട് വന്നൊരു വിദ്യാർത്ഥിനിയാണ്, ഇത് പ്രതീക്ഷിച്ചിരുന്നു? അതുപോലെ തന്നെ ഇത് ഇങ്ങനൊരു വിജയം കൈ വന്നപ്പോൾ എങ്ങനെയായിരുന്നു? ഭയങ്കര സർപ്രൈസിംഗ് ആയിരുന്നു?
സർപ്രൈസിംഗ് ആയിരുന്നു, ഡെഫിനറ്റ്ലി സർപ്രൈസിംഗ് ആയിരുന്നു. ദാറ്റ് വാസ് എ വെരി ഗുഡ് ബൂസ്റ്റ് ഓൾസോ. അപ്പം നമ്മുടെ RMIT യൂണിവേഴ്സിറ്റിയും സ്റ്റാഫും എന്റെ സൂപ്പർവൈസേഴ്സും കൊളീഗ്സും എല്ലാവരും തന്നെ സപ്പോർട്ടീവ് ആണ്. അപ്പൊ അവരെല്ലാം നമ്മുടെ ടീമിലുള്ളവരെ എല്ലാവർക്കും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ മോട്ടിവേഷൻ ഫോർ എസ് ടു വർക്ക് മോർ ആൻഡ് യുനോ അപ്ലൈ ഫോർ ദീസ് കൈൻഡ് ഓഫ് അവാർഡ്സ്. അപ്പൊ അങ്ങനെയാണ് ആദ്യം തുടങ്ങിയത്, അപ്ലൈ ചെയ്തതൊക്കെ. കിട്ടിയത് ഇസ് ലൈക്ക് വെരി വെരി ഹാപ്പി. ഇറ്റ്സ് എ വെരി ഗുഡ് ബൂസ്റ്റ് ഫോർ റിസർച്ചേഴ്സ് എസ്പെഷ്യലി. അപ്പൊ ഇങ്ങനെ ഒരു റെക്കഗ്നിഷൻ കിട്ടുമ്പോൾ ഇറ്റ്സ് ഈവൻ മോർ മോട്ടിവേറ്റിംഗ്. കുറച്ചും കൂടെ ഇനിയും വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എൻകറേജ്മെന്റ് ആണത്. ഞങ്ങൾ എന്റെ ഒരു ടീമിന്റെ ആ ഒരു പ്രസ്റ്റീജിയസ് മൊമെന്റ് ആണ്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ വെരി പ്രൗഡ് മൊമെന്റ്. ഹാർഡ് വർക്ക് ആൻഡ് എൻജോയ് വാട്ട് യു ആർ ഡൂയിങ്, അത് ചെയ്യുമ്പോൾ തന്നെ എവറിതിങ് എൽസ് വിൽ ഫോൾ ഇൻ പ്ലേസ്.
ഓക്കെ, ഗ്രേറ്റ്. ഇനി മുന്നോട്ടുള്ള പ്രോജക്ട്സ് എന്താണ്?
മുന്നോട്ടുള്ള പ്രോജക്ട്സ് വേറെ ഒരു മെറ്റീരിയലും കൂടെ നമ്മൾ റിസർച്ച് ചെയ്യുന്നുണ്ട്. ആന്റിമണി എന്ന് പറയാം അതിന്റെ മെറ്റീരിയൽ. സോ ഐ എം റിസർച്ചിങ് ഓൺ ദാറ്റ്. പിന്നെ ഉള്ളത് നമ്മൾ വേറെ ഒരെണ്ണം ചെയ്തത് അൾട്രാ വയലറ്റ് സെൻസേഴ്സ് എന്ന് പറഞ്ഞ അനദർ അപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. അതായത് യു വി ലൈറ്റ് സെൻസ് ചെയ്യാനായിട്ടുള്ളത്. അതിന്റെ കുറച്ച് വർക്കൊക്കെ ആയിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്.
ഓക്കെ ഓക്കെ ഓക്കെ, ശ്രുതിക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേരുന്നു. ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, ശ്രുതി കുര്യാക്കോസ്.
താങ്ക് യു സർവി ഫോർ ഹാവിംഗ് മീ ആൻഡ് SBS മലയാളം ഫോർ ഗിവിംഗ് മീ ദിസ് ടൈം.
ലൈക്ക് ഷെയർ കോമെന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.